സ്വാഗതം ദീപചന്ദ്രൻ റാം SBS റേഡിയോ മലയാളത്തിലേക്ക്. വേൾഡ് പോയട്രി ഇയർ ബുക്കിൽ ദീപ ഇടം നേടിയിരിക്കുന്നു. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ.
താങ്ക് യു സെൽവി.
ദീപ, ഈ വേൾഡ് പോയട്രി ഇയർ ബുക്കിനെ കുറിച്ച് തന്നെ ആദ്യം ഒന്ന് പറയാമോ? ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത്?
വേൾഡ് പോയട്രി ഇയർ ബുക്ക് ഇന്റർനാഷണൽ പോയട്രി ട്രാൻസ്ലേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, റിസർച്ച് സെന്റർ ഉണ്ട്. അവരുടെ ഒരു പ്രോജക്റ്റ് ആണ് ഈ വേൾഡ് പോയട്രി ഇയർ ബുക്ക് എന്ന് പറയുന്നത്. അവർ എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ലോകം മുഴുവനുള്ള പോയട്രി, അതായത് ഏത് ലാംഗ്വേജിൽ എഴുതപ്പെട്ടതാണെങ്കിലും ശരി, ലോകം മുഴുവനുള്ള പോയട്രി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക, അതിനെ ഒരുമിച്ച് പ്രസന്റ് ചെയ്യുക ആൾക്കാരുടെ മുമ്പിൽ, അതിന് ഒരുമിച്ച് അത് വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അതായിരിക്കണം ഈ പ്രോജക്റ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എവിടുന്നുള്ള ഒരു പബ്ലിക്കേഷൻ ആണിത്?
ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. പക്ഷേ ഇത് ഇതിന്റെ ചീഫ് എഡിറ്ററും അതിന്റെ ഫൗണ്ടർ എഡിറ്റർ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ആണ്.
ഓക്കേ,
എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പോയിറ്റ് ആണ് ഇത്, ചൈനീസ് പോയിറ്റ്. പക്ഷേ ഇതിനകത്ത് എഡിറ്റോറിയൽ ബോർഡിൽ എല്ലാ രാജ്യത്തു നിന്നും ഉള്ള റിപ്രസെന്റേറ്റീവ്സ് ഉണ്ട്.
എങ്ങനെയാണ് ദീപയ്ക്ക് ഈ ബുക്കിൽ ഇടം നേടാനുണ്ടായ ഒരു സാഹചര്യം?
അത് പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം കൂടി കണക്ട് ചെയ്ത് പറയേണ്ടി വരും, കാരണം അതിന്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഈ ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത് തന്നെ. 2016, അതായത് കഴിഞ്ഞ വർഷം, വേൾഡ് യൂണിയൻ ഓഫ് പോയറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് ലീഡ് ചെയ്യുന്നത് ഒരു നോബൽ ലോറേറ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് സിൽവാനോ ബോട്ടലോസി എന്ന് പറഞ്ഞിട്ട് സർ സിൽവാനോ ആണ് അത് ലീഡ് ചെയ്യുന്നത്. അതും ഒരു ലോകം മുഴുവനുള്ള ഒരു ഓർഗനൈസേഷൻ ആണത്. എല്ലായിടത്തുനിന്നുമുള്ള റിപ്രസെന്റേറ്റീവ്സ് ആ വേൾഡ് യൂണിയൻ ഓഫ് പോയറ്റ്സിലുണ്ട്. അവരൊരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ അറിഞ്ഞത് 450 പാർട്ടിസിപ്പൻസ് അതിലുണ്ടായിരുന്നു. അതിൽ 5 പേരെ അവരെ സെലക്ട് ചെയ്തു. ആ 5 പേരിൽ ഒരാളാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ആ പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ പലരും അപ്രോച്ച് ചെയ്തു. അപ്പോൾ അതിലെ ജൂറി മെമ്പർ ജഡ്ജിംഗ് പാനലിൽ ഉണ്ടായിരുന്ന ഒരു പോയറ്റ് ഈ വേൾഡ് പോയട്രിയുടെ ചീഫ് എഡിറ്ററിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വേൾഡ് പോയട്രി ചീഫ് എഡിറ്റർ അവിടുന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇവിടുന്ന് എനിക്ക് ഈ വേൾഡ് പോയട്രി ചീഫ് എഡിറ്ററിൽ നിന്ന് എനിക്കൊരു ഇമെയിൽ കിട്ടുകയാണ്, നിങ്ങളുടെ പോയംസിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു പോയട്രി ഇയർ ബുക്കിലേക്ക്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. താല്പര്യമുണ്ടെങ്കിൽ ഒരു 5 പോയംസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൽ 5 പോയംസ് ഞാൻ അയച്ചു കൊടുത്തതിൽ അവര് 3 പോയം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതെ അതെ.
ഇയർ ബുക്കിലുള്ള ഒരു ചാൻസും അതിന് മുമ്പിൽ കിട്ടിയ ഒരു റെക്കഗ്നീഷനും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദീപ ഇംഗ്ലീഷ് തന്നെയാണല്ലോ അല്ലെ പോയട്രി എഴുതാറ്?
അതെ, ഇംഗ്ലീഷ് തന്നെയാണ്. അതും വേറൊരു സിഗ്നിഫിക്കൻസ് ആണ്. ഈ വേൾഡ് പോയട്രി ഇയർ ബുക്കിൽ 200 രാജ്യങ്ങളിൽ നിന്നുമുള്ള 200 പോയറ്റ്സ് ഉണ്ട്. 101 രാജ്യങ്ങളിൽ നിന്നുമാണ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ലാംഗ്വേജിൽ നിന്നും 2 പോയറ്റ്സിനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ, എന്റെ നാഷണാലിറ്റി ഓസ്ട്രേലിയൻ ആയത് കാരണം എനിക്ക് ഓസ്ട്രേലിയ മാത്രം റിപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓസ്ട്രേലിയ ഞാൻ റിപ്രസെന്റ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയത് കാരണം എനിക്ക് ഇംഗ്ലീഷ് പോയം, എന്റെ ഡയറക്റ്റ് ഇംഗ്ലീഷ് പോയം മാത്രമേ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. ദീപ, മലയാളം പോയട്രീസ് എഴുതാറുണ്ടോ അതോ ഇംഗ്ലീഷ് മാത്രമാണോ എഴുതാറ്?
മലയാളം പോയട്രീസ് എനിക്ക് സാധാരണ ഒഴുകി വരുന്ന ഒരു വിഷയമല്ല, കാരണം എനിക്ക് എപ്പോഴും എഴുതാനായിട്ട്, എനിക്ക് ലിറ്റററി വൈസ് നോക്കുമ്പോൾ എനിക്ക് എഴുതാനായിട്ടൊരു മൂഡ് വരുമ്പോൾ എനിക്ക് വരുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നെ എനിക്ക് സ്ട്രെച്ച് ചെയ്ത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, സത്യം പറയണമല്ലോ. അത് പക്ഷേ ഒരു പുഷായിട്ട് തന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന, എഴുതാൻ വരുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്.
ഓക്കെ. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ കവിതകൾ എഴുതുമ്പോൾ, പോയട്രീസ് എഴുതുമ്പോൾ, ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന്, അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നിട്ട് ഇംഗ്ലീഷ് പോയട്രി എഴുതുമ്പോൾ എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ?
ഇവിടെ ഇപ്പോൾ പോയട്രി ഫെസ്റ്റ് ഒന്ന് രണ്ടെണ്ണം നടന്നതൊക്കെ ഞാൻ പോയിരുന്നു. അവിടെ പോയംസ് വായിക്കാനുള്ള ചാൻസ് കിട്ടി. അവർ ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു പോയട്രി എഴുതിയാലും, ഞാനിപ്പോൾ എൻ്റെ യൂണി ഡെസ്കിലിരുന്ന് ഞാൻ പോയട്രി എഴുതിയാലും ഞാനത് പ്രിന്റ് കമാൻഡ് കൊടുത്തിട്ട് ചിലപ്പോൾ ഞാനത് കളക്ട് ചെയ്യാൻ തന്നെ ചിലപ്പോൾ മറന്നുപോകും. അപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആ പോയട്രി ആദ്യം കാണുന്നത്. അപ്പോൾ അവർക്കത് അവരത് സ്റ്റാഫ് റൂമിൽ മുഴുവൻ ഉറച്ച് വായിക്കുകയും അവിടെ പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെൽക്കമിംഗ് ആയിട്ട് തന്നെയാണ്, ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാരിൽ നിന്നും വളരെ വെൽക്കമിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ, ഞാനീ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് തേടിപ്പോയിട്ടില്ല ഇന്ന് വരെ. തേടിപ്പോയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് ആണ് ഞാനിപ്പോഴും. അപ്പോൾ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് അധികം പറയാനായിട്ട്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അങ്ങനെ ഒരു ഡിസ്പാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. ഞാൻ നാട്ടിൽ ഇപ്പോ ഞാൻ ഇംഗ്ലീഷ് പണ്ട് ഇപ്പോ ഒരു 20 വർഷം മുമ്പ് ഞാൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതുമ്പോൾ കോളേജിലുള്ളവർ കളിയാക്കുമായിരുന്നു. അവർ പറയും ജാടയാണ് എന്താ മലയാളത്തിൽ എഴുതാത്തത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അതുപോലല്ല ഇവിടെ, ഇവിടെ ഭയങ്കര വെൽക്കമിങ് ആണ്.
ദീപ കൂടുതലായും ഇംഗ്ലീഷ് പോയട്രീസ് ആണ് എഴുതാറെന്ന് പറഞ്ഞു, എങ്കിലും മലയാളവും എഴുതാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ദീപയുടെ ഇഷ്ടപ്പെട്ട ഒരു മലയാളം കവിത ഒന്ന് ചൊല്ലാമോ?
മലയാളം കവിതകൾ അധികം എഴുതാറില്ല. ഏറ്റവും റീസെന്റ് ആയിട്ട് കുറച്ചുനാൾ മുമ്പ് എഴുതിയ ഒരു കവിത ചൊല്ലാം.
ഓക്കെ.
അഭൂമിയുടെ ഉപ്പുരസത്തിൽ തീരങ്ങൾ തുറക്കുന്നു. അഭൂമിയുടെ ഉപ്പുരസത്തിൽ തീരങ്ങൾ തുറക്കുന്നു. നിഴലുകൾ അവിടെ പിഴുതെറിയപ്പെട്ട നാവുകളെ തേടി അലയുന്നു. നിഴലുകൾ അവിടെ പിഴുതെറിയപ്പെട്ട നാവുകളെ തേടി അലയുന്നു. അവയുടെ വേരുകൾ പകയോടെ ബോധത്തിന്റെ താളുകളിൽ കുത്തിവരയ്ക്കുമ്പോൾ കാറും മഴയും ഭൂമിയെ നഗ്നയാക്കുന്നു. അവയുടെ വേരുകൾ പകയോടെ ബോധത്തിന്റെ താളുകളിൽ കുത്തിവരയ്ക്കുമ്പോൾ കാറ്റും മഴയും ഭൂമിയെ നഗ്നയാക്കുന്നു. അവൾ അക്ഷിരൂപങ്ങളിൽ ഭയവാതിലമേറുന്ന അധ്രുവങ്ങളെ പെറ്റുകൂട്ടുന്നു. നീ ജനിക്കേണ്ടവളല്ല, നീ ജനിക്കേണ്ടവളല്ല. ചേഷ്ടകളും ചാതല്യങ്ങളും താങ്ങാനാകാതെ പിളരേണ്ടവളുമല്ല. കാലം നിന്റെ ജനനത്തെയും മരണത്തെയും ഏറ്റെടുത്തേക്കാം. നിശബ്ദതയുടെ പൊക്കൽ കൊടിയിലൂടെ നിശാമനം പോലെ നീ തിരിച്ചു പോയേക്കാം. വിധി എഴുതപ്പെടാനുള്ള അവസരം പോലും ബാക്കി വയ്ക്കാതെ, വിധി എഴുതപ്പെടാനുള്ള അവസരം പോലും ബാക്കി വയ്ക്കാതെ.
ഓക്കെ. അപ്പൊ ദീപ കവിതകൾ എഴുതുമ്പോൾ എന്ത് തരത്തിലുള്ള കവിതകളാണ് കൂടുതലായും ദീപ എഴുതാറ്? ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും?
എല്ലാ ഭാവങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇയർ ബുക്കിലേക്ക് അവരെടുത്തിരിക്കുന്നത് എന്റെ ഒരു ചൈൽഡ്ഹുഡ് റിഡിൽസ് എന്ന് പറഞ്ഞിട്ട് എന്റെ ആ ചെറുപ്പകാലത്ത് ഒരു ഒരു കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ഒരു ഫീലിംഗ്സിനെ കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയം, അതാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പിന്നെ വേറൊന്നവർ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, അത് ആക്ച്വലി എനിക്കൊരു ഒരു സർജറി കഴിഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ഒരു പോയമാണത്. അത് ആ ഒരു സർജറിയെ കുറിച്ചും എന്റെ ഒരു നഷ്ടത്തിനെ കുറിച്ചും ഉള്ള ഒരു ഒരു പോയമാണത്. വായിച്ചാൽ ചിലപ്പോൾ അത് ഞാൻ കോണ്ടെക്സ്റ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ രീതിയിൽ അത് എടുത്തു വന്നിരിക്കില്ല അവർക്ക്, പക്ഷേ വേറൊരു രീതിയിൽ ആ പോയമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഓരോന്നും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസസ് ആണ്. അത് എന്റെ മാത്രം എക്സ്പീരിയൻസസ് അല്ല, എന്റെ ചുറ്റുമുള്ളവരുടെ എക്സ്പീരിയൻസസും എന്റെ പോയത്തിൽ വരാറുണ്ട്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസ് ചേർന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പോയം വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ബേസിസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ കൂടുതലും ചിലപ്പോൾ ഇംഗ്ലീഷ് ഞാനിപ്പോൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ കുറെയൊക്കെ ഡാർക്ക് പോയംസ് ആയി പോകാറുണ്ട്. എന്നാലും പ്ലസന്റ് പോയംസും കുറച്ച് സ്പിരിച്വൽ ആയിട്ട് ഇവോക്കിംഗ് ആയിട്ടുള്ള പോയംസും സ്വയം റിയലൈസേഷൻ സ്വന്തം റിയലൈസേഷനെ കുറിച്ചുള്ള പോയംസും ഒരുപാട് വരാറുണ്ട്. ആ ഭാവങ്ങളും ഒരുപാട് വരാറുണ്ട്.
ഓക്കെ. ഇപ്പൊ മലയാള കവിതകൾ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഇതുവരെ?
ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനായിട്ട് അങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിന് ഇതുവരെയും പോയിട്ടില്ല. എന്റെ ഇംഗ്ലീഷ് പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്റെ ഇംഗ്ലീഷ് ഒരുപാട് ആന്തോളജീസിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റിൽ പല ആന്തോളജീസിന്റെ വെബ്സൈറ്റുകൾ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാരുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ വന്നിട്ടുണ്ട്. നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് പോയിറ്റ്സിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ഞാനായിട്ട് എന്റെ ബുക്ക് ഇതുവരെ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടില്ല, മലയാളത്തിലും ഉണ്ടായിട്ടില്ല.
ഓക്കെ. ദീപ ഒരു മലയാളം കവിത നമുക്കായി ചൊല്ലിക്കഴിഞ്ഞു. ദീപ ഏറ്റവും കൂടുതലായി എഴുതുന്നത് ഇംഗ്ലീഷ് ആണ്, അതാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോ ഒരു ഇംഗ്ലീഷ് കവിത കൂടി ചൊല്ലാമോ?
ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു വേൾഡ് പീസ് ആന്തോളജിയിലേക്ക് അയച്ച ഒരു പബ്ലിഷ് ചെയ്യാൻ അയച്ച ഒരു ഒരു പോയം നറേറ്റ് ചെയ്യാം. ദ പോയം ഇസ് നെയ്ഡ് മൈ റിലിജിയൻ, എന്റെ മതം. വി ദ മോർട്ടൽസ് ഇൻ ഇമോർട്ടൽ പെയിൻ ഇൻ കോൺഫ്ലിക്ട് ഓഫ് വേർഡ്ലെസ് ഹോപ്സ് ആൻഡ് പ്രോമിസസ് sail on moonstruck unhinged ferries through the seas of forsaken kindness and virtues sublime orations treasures of the wise murdered and slammed by shallow perceptions fanatical vengeful throb of the ignorant masses deluded by the mightiest of dragons poverty and dirt in affluent minds barter the love in destitute hearts promises of heaven thrust on nescience as lunacy declined wisdom as religion moral compass of mist and sunshine right and wrong good and evil warriors of truth fails wretchedly on battlefield of virtues religions preach. The meaning of earth deciphered by zombies conceive fresh bounds and low nations born. The destiny of states bred on insecurity spread flames of jealousy on distant lands. Oh, my brothers in war, rise above the borders, rise above the religion, rise above the insane patriotism, rise above the superfluous illusions in your vein. Let you grow wings of wisdom that love alone is the religion to rule, that love alone is the religion to rule. ഇവിടെ മൈ റിലീജിയൻ എന്നാൽ എന്റെ മതം എന്നർത്ഥം. രാജ്യങ്ങളും വിശ്വാസങ്ങളും വരയ്ക്കുന്ന അതിർവരമ്പുകൾക്കും അപ്പുറത്ത് ഒരു നീലാകാശമുണ്ടെന്നും അവിടെ ഒരേ ഒരു മതം സ്നേഹമാണെന്നും ആ മതത്തിന് മാത്രമേ കാലങ്ങളെ അതിജീവിക്കാൻ സാധിക്കുള്ളൂ എന്നും ലോകത്തോട് പറയുന്ന ഒരു കാവ്യം.
ഓക്കെ, എന്തായാലും ദീപയുടെ കവിതകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി ദീപ ചന്ദ്രറാം.
എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് എനിക്ക് എസ് ബി എസിനോടും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.